ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം ഡോക്ടർ ഹരികുമാർ, സ്വാഗതം SBS റേഡിയോയിലേക്ക്.
നമസ്കാരം ദിജു.
ഡോക്ടർ ഹരികുമാർ, ഇപ്പോൾ ന്യൂസിലൻഡിൽ ഒരു മലയാളി കുടുംബത്തിന്റെ വളരെ ദുഃഖകരമായ ഒരു കഥയാണ് അവിടെ നിന്ന് കേൾക്കുന്നത്. കാട്ടുപന്നിയുടെ ഇറച്ചി കഴിച്ച ശേഷം അവർക്ക് വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. എന്തായാലും അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് കൃത്യമായി അറിയില്ല. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഇപ്പോഴും കൃത്യമായി പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും ഈ ഒരു ഭക്ഷ്യ വിഷബാധ, ഫുഡ് പോയിസണിങ് എന്ന ഒരു വിഷയം ചർച്ച ചെയ്യേണ്ടതാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് പൊതുവിൽ നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയയിൽ നമുക്ക് എത്രത്തോളം ഭക്ഷ്യ വിഷബാധയ്ക്കുള്ള ഒരു സാധ്യതകളുണ്ട്, അതിനുള്ളൊരു ഭീഷണി ഓസ്ട്രേലിയയിലുണ്ട്?
ദിജു, വളരെ അൺഫോർച്ചുനേറ്റ് ആണ് ന്യൂസിലൻഡിൽ നടന്നേക്കുന്ന കാര്യം. ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ റിഗാർഡ്സും ബെസ്റ്റ് വിഷസും അവർക്ക്. ഭക്ഷണം എങ്ങനെ വിഷമാവുന്നു, ഫുഡ് എങ്ങനെ പോയ്സൺ ആവുന്നു, ഫുഡ് പോയ്സണിങ് അത് ഒന്നിച്ച് നമ്മൾ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് നമുക്കൊരു സോഴ്സ് ഓഫ് എനർജിയാണ്. ഡിജു, നമുക്ക് എല്ലാവർക്കും അറിയാം, വി കൺസ്യൂം ഇറ്റ് 3 to 4 times ഒരു ദിവസം. ശരാശരി മനുഷ്യൻ, ഹ്യൂമൻസ് ആണ് ഏറ്റവും കൂടുതൽ ഫുഡ് കൺസ്യൂം ചെയ്യുന്ന ഈ ലോകത്ത്. എല്ലാതരം ഫുഡും കൺസ്യൂം ചെയ്യേണ്ടത്. ചില നാട്ടിൽ പോയാൽ പാറ്റയും പാമ്പും തേളുമാണ് ഫുഡ്. ചില നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഗ്രോ ചെയ്യുന്ന അനിമൽസ് ആണ് ഫുഡ്. സോ ഫുഡ് എങ്ങനെ പോയ്സൺ ആവുന്നു, ഓസ്ട്രേലിയയിൽ എത്രത്തോളം ഫുഡ് പോയ്സണിങ് ഉണ്ടെന്ന് ക്ലിയർ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ 2015-16 സെൻസസ് അനുസരിച്ച് അറൌണ്ട് 4.1 million ഓസ്ട്രേലിയൻസ് ഫുഡ് പോയ്സണിങ് കേസസ് ഉണ്ടായിട്ടുണ്ട്, രജിസ്റ്റേർഡ് കേസസ്.
ഇതൊരു വർഷത്തെ
ഡേറ്റയാണ്. അതിലൊരു 1 million ആൾക്കാർ ഡോക്ടറിന്റെ അടുത്ത് പോകേണ്ട ആവശ്യം വന്നിട്ടുണ്ട് ഈ 4.1 million. അതിലൊരു 32,000 ആൾക്കാർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്, ഓസ്ട്രേലിയയിലത്തെ, ഫുൾ ഓസ്ട്രേലിയയിലത്തെ സ്റ്റാറ്റ്സ് ആണിത്. അതിൽ 2015-16 ഇയറിൽ 80 ആൾക്കാര് മരിച്ചിട്ടുണ്ട്. അപ്പോ ഗിവ് ഓർ ടേക്ക് 80 ഇയർ ഡൈ ഡ്യൂ ടു ഫുഡ് പോയ്സണിങ് ഇൻ നമ്മുടെ ഓസ്ട്രേലിയയിൽ. സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ അതൊരു 7 പെർ മന്ത് എന്ന് നമുക്ക് കണക്ക് കൂട്ടാം.
ഓക്കെ, ഒരുപക്ഷെ നമ്മൾ ഫുഡ് പോയ്സണിങ് ഭക്ഷ്യ വിഷബാധ എന്ന് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായൊരു പ്രശ്നമാണ് എന്നാണ് കരുതാറുള്ളത്. പക്ഷെ ഒരു വർഷം 80 പേർ ഓസ്ട്രേലിയയിൽ മരിക്കുന്നു എന്ന് പറയുമ്പോൾ ഭക്ഷ്യ വിഷബാധ എന്ന് പറഞ്ഞാൽ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണോ?
ഭക്ഷണം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ വളരെ അധികം കൺസ്യൂം ചെയ്യുന്ന സാധനമാണ്. അതിന്റെ സ്റ്റോറേജ്, അതിന്റെ വെയിറ്റ്, സ്കൂപ്ഡ്, അതിന്റെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കേണ്ടതാണ്. ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ ഔട്ട്ബ്രേക്സ് ഉണ്ടായിരിക്കുന്നത് റോ ഫുഡ്സ് കൺസ്യൂം ചെയ്ത് എന്നാണ്. റോ അതാണ് ഓസ്ട്രേലിയ, നമുക്കറിയാലോ ഡിജി, നമ്മൾ മൈഗ്രൻസിന് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഓസ്ട്രേലിയയിലേക്ക് ഒരു ഭക്ഷണ പദാർത്ഥം കൊണ്ടുവരാൻ എത്ര ഡിഫിക്കൽട്ട് ആണെന്ന് നമുക്കറിയാം. ക്വാറന്റൈനിലും അത്, ദാറ്റ് ഇസ് വൈ ഓസ്ട്രേലിയ ഹാസ് ഗോട്ട് എ സ്ട്രിക്ട് ക്വാറന്റൈൻ. ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസും അതർ കാറ്റിൽ ഡിസീസും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ അത്രയും സ്ട്രിക്ട് ആവുന്നത്. പക്ഷെ റോ ഫുഡ് ആണ് ഏറ്റവും കൂടുതൽ ഔട്ട്ബ്രേക്സ് ഓസ്ട്രേലിയയിൽ കോസ് ചെയ്തേക്കുന്നത്. അതിൽ പാസ്ചറൈസ് ചെയ്യാത്ത പാല്, റോ എഗ്സ്, ബീൻസിന്റെ ഒക്കെ സ്പ്രൗട്ട്സ്, ഫ്രോസൺ ബെറീസിന്റെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്, ലെറ്റ്യൂസ്, അൺക്ലീൻഡ് ലെറ്റ്യൂസ് ഔട്ട്ബ്രേക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അൺകുക്ഡ് മീറ്റ്, മീറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി കുക്ക്ഡ് അബവ് 75 degrees ഓർ സ്റ്റോർ ബിലോ 5 degrees Celsius, അതാണ് അതിന്റെ ഒപ്റ്റിമം ടെമ്പറേച്ചർ. ഇതിന്റെ അകത്ത് അത് വരാണ്ടിരിക്കുമ്പോൾ ദ ബാക്ടീരിയ can grow or the toxins can develop in that food, and adu nammal bhakshikkumbulana namak ee food poisoning undavunnathu. 2016 il west australia njangade wa'de emergency department il 700 olam aalkar ed il present cheyidittund with gp eduthu pooyo വേറെ ഇതൊന്നുമല്ല, ഇ ഡിയിൽ വിത്ത് ആൻ എമർജൻസി സിറ്റുവേഷൻ ആയിട്ട് 700 ആൾക്കാർ പ്രസന്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം തന്നെ WA ഹോസ്പിറ്റൽസിൽ.
ഓക്കെ, ഞാൻ ആദ്യം ഈ സൂചിപ്പിച്ചതുപോലെ ഈ സാധാരണ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഭക്ഷ്യ വിഷബാധ എന്ന് പറഞ്ഞാൽ ഒരു വയറ്റിളക്കം വരിക അല്ലെങ്കിൽ കുറച്ചു നേരം എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാകുക എന്നാണ് പൊതുവിൽ ആൾക്കാർ ധരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രത്തോളം അപകടകരമായി മാറുന്നത് ഭക്ഷ്യ വിഷബാധ?
അത് ഡിജോ, അതിന്റെ സയന്റിഫിക് കാര്യങ്ങളിലേക്ക് ഞാൻ അധികം പോകുന്നില്ല. പക്ഷെ കൂടുതലും ഫുഡ് ഹാൻഡ്ലിംഗ്, ഫുഡ് സ്റ്റോറേജും എന്താ പറയുക എക്യുപ്മെന്റ് ഹാൻഡ്ലിങ്ങും ഡേർട്ടി കിച്ചൻസും ആണ് അതിന്റെ കൂടുതൽ. ഈ ഭക്ഷണം ഒരു ടോക്സിനായി മാറും. അത് ടോക്സിനായി മാറാൻ അതിന് പല സറൗണ്ടിങ്സും സിറ്റുവേഷൻസും വേണം. യുനോ, ടെമ്പറേച്ചർ ഷുഡ് ബി ആംബിയന്റ്, അതിന്റെ ചുറ്റുവട്ടമുള്ള കണ്ടാമിനേഷൻ ഇസ് അനദർ ഫാക്ടർ. അപ്പോൾ ഇമ്മ്യൂണിറ്റി കോംപ്രമൈസ്ഡ് ആയ ആൾക്കാർക്കാണ് കൂടുതൽ ഇത് എഫക്ട് ചെയ്യുന്നത്. സോ പ്രഗ്നന്റ് വുമണിനോടും എൽഡർലിയോടും പ്യുർ ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ളവരോടും റെഗുലർ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ചിലതരം ചീസ് കഴിക്കാൻ പാടില്ല, ലിസ്റ്റീരിയ എന്ന് പറഞ്ഞൊരു സാധനം ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട്, ചിലതരം ഫുഡ്, റോ മീറ്റ്സ് കഴിക്കാൻ പാടില്ല. ദീസ് ആർ ദ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഫുഡ് ബോൺ ഇൽനെസ്സസോ ഓർ ഫുഡ് ബോൺ പോയ്സണിങ്ങോ വരാണ്ടിരിക്കാൻ.
ഓക്കെ, ഇതിലിപ്പോ ഞാൻ ഒരിക്കൽ കൂടി ന്യൂസിലൻഡിലെ വിഷയം ഒന്നുകൂടി സ്പർശിക്കാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം അവിടെ ഇപ്പോൾ ഇതുവരെ വന്നേക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ബോട്ടുലിസമാണ് ഇത്രത്തോളം ഗുരുതരമായ അവസ്ഥയുണ്ടാകാൻ ഈ മലയാളി കുടുംബത്തിന് കാരണമായിരിക്കുന്നെന്നാണ് റിപ്പോർട്ടുകൾ. ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ആന്റിബോട്ടുലിസം മരുന്നുകളോട് അവർ പ്രതികരിക്കുന്നുണ്ട് എന്നുള്ള ഇപ്പോൾ ഇന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഒന്ന് അതുകൂടെ ഒന്ന് വിശദീകരിക്കാൻ കഴിയുമോ, എന്താണ് ഈ ബോട്ടുലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് ഈ ബോട്ടുലിസം ഒരാളെ ബാധിക്കാൻ സാധ്യത?
ഡിജു നേരത്തെ പറഞ്ഞാൽ നമുക്ക് അറിയാലോ പലതരം വിഷങ്ങളുണ്ട്, പലതരം ടോക്സിൻസ് ബോഡിയിൽ ഡെവലപ്പ് ആവാം. ക്ലോസ്ട്രീഡിയം എന്ന് പറഞ്ഞൊരു ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഉണ്ട് ഡിജു. ക്ലോസ്ട്രീഡിയം ടെറ്റനൈ എന്ന് കേട്ടിട്ടുണ്ടാവും, പലരും കേട്ടിരിക്കുന്ന ഒരു ഇതാണ് ടെറ്റനസ് കോസ് ചെയ്യുന്ന. അതേ വിഭാഗത്തിൽ വരുന്നൊരു ബാക്ടീരിയാണ് ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം. ആ ബോട്ടിലിനം ഒരു ഫുഡ് ബോൺ ടോക്സിൻ ആണ്. അത് ബോഡിയിൽ ചെന്നിട്ട് ന്യൂറോടോക്സിൻ, അതായത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്നു. അതാണ് പാരാലിസിസും വീക്ക്നെസ് ഓഫ് മസിൽസും റെസ്പിറേറ്ററി വീക്ക്നെസ്സും പിന്നെ പിന്നീട് എന്താ പറയുക ഫെയിലിയർ ഓഫ് റെസ്പിറേറ്ററി മസിൽസ് ഒക്കെ ഉണ്ടാകുന്നത്. ഈ ബോട്ടിലിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 to 36 അവേഴ്സ് ആണ് അത് അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് ബോഡിയിൽ കയറി കഴിഞ്ഞാൽ. ഇറ്റ്സ് എ വെരി വെരി കോമൺലി കാണുന്നത് ക്യാൻഡ് ഫുഡ് കഴിച്ചത്, ഹോം വീട്ടിൽ നമ്മൾ ശേഖരിക്കുന്ന ക്യാൻഡ് ഫുഡ് കഴിച്ചെന്നാണ് ഇത്. ഇറ്റ്സ് മോസ്റ്റ്ലി സീൻ ലൈക്ക് ദാറ്റ്. ക്ലോസ്ട്രീഡിയത്തിന്റെ വേറെ പല എന്താ പറയുക ടോക്സിൻസും നമുക്ക് അറിയാവുന്നത് ക്ലോസ്ട്രീഡിയം പെർഫ്രിഞ്ചൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ക്ലോസ്ട്രീഡിയം ഡിഫിസിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഞാൻ ഈ പറഞ്ഞ മാതിരി ടെറ്റനസ് തന്നെയുണ്ട്. സോ ദ വേ ദ ടോക്സിൻ എഫക്ട്സ് ദ ബോഡി. ഈ ബ്രൊട്ടിലിനം ഒരു ബൊട്ടിലിനം ഡെവലപ്പ് ചെയ്യുന്ന ടോക്സിൻ ആണ് ബൊട്ടിലിനം ടോക്സിൻ. അത് വളരെ ന്യൂറോളജിക്കലി എഫക്ട് ചെയ്യും, അതിൽ ന്യൂറോടോക്സിൻസ് വളരെ ഡേഞ്ചറസ് ആണ്.
ഓക്കെ, എന്തായാലും ഇപ്പൊ നമ്മൾ ന്യൂസിലൻഡിന്റെ വിഷയത്തിൽ തന്നെ പറഞ്ഞു തുടങ്ങിയത് വേട്ടയാടി പിടിച്ച കാട്ടുപന്നിയുടെ ഇറച്ചിയാണ് അപകട കാരണമായത് എന്നാണ് ഇപ്പോഴുമുള്ള റിപ്പോർട്ടുകൾ. ഞാൻ പറഞ്ഞതുപോലെ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും എന്തുകൊണ്ടാണ് ഈ വേട്ടയാടി പിടിക്കുന്നത്? ഞാൻ അത് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഓസ്ട്രേലിയയിലും എനിക്കറിയാം ഒരുപാട് മലയാളികൾ ഇത്തരത്തിൽ വേട്ടയ്ക്ക് പോവുകയും വേട്ടയാടി പിടിക്കുന്ന പോത്തിനെയും മറ്റുമൊക്കെ കഴിക്കുന്നവരെ എന്നോട് നേരിട്ട് പറഞ്ഞ അനുഭവം എനിക്കുണ്ട്. ഈ വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങൾ സുരക്ഷിതമാണോ അല്ലയോ എന്ന കാര്യം എങ്ങനെ ഒരാൾക്ക് അറിയാൻ കഴിയും? എത്രത്തോളം സുരക്ഷിതമാണ് ഓസ്ട്രേലിയ പോലുള്ള രാജ്യത്തൊക്കെ വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങളെ കഴിക്കുന്നത്?
ഡിജു വളരെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഡിജു ചോദിച്ചത്. ഇതുവരെ അവിടെ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഗെയിമിംഗ് മീറ്റ് നല്ലോണം കൺസ്യൂം ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഗെയിമിംഗ് മീറ്റ് എന്നാണ് ഇവിടെ പറയാം, നമ്മൾ വെടിയർച്ചി എന്ന് പറയും. എന്റെ അഭിപ്രായത്തിൽ ഇറ്റ് ഇസ് നോട്ട് സേഫ് അൺലെസ് അവരൊരു എന്താ പറയാ ഒരു വേട്ടക്കാരനാണ്, ഒരു ഹണ്ടറാണ്, അല്ലെങ്കിൽ ഒരു വെറ്റിനറിയനാണ്, അല്ലെങ്കിൽ ഒരു ബുച്ചറാണ്, അല്ലെങ്കിൽ ഇത് മൂന്നിന്റെയും നല്ല ക്വാളിഫൈഡ് സ്കിൽസ് ഉള്ള ഒരാളാണെങ്കിൽ മാത്രമേ വേട്ട ചെയ്ത ഫുഡ് കൺസ്യൂം ചെയ്യാനുള്ള ചിന്തിക്കാൻ പോലും പാടുള്ളൂ. നമ്മൾ എനിക്കറിയാം നമ്മൾ കൊന്ന പാപം തിന്നാത്തീത് എന്നൊക്കെ നമ്മുടെ കൾച്ചറിൽ പറയുന്നത്. പക്ഷെ ഈ കൊല്ലുമ്പോ തന്നെ പ്രോപ്പർ ഹണ്ടറിന് അറിയാം ദിജു എവിടെയാ വെടിവെക്കേണ്ടതെന്നോ എവിടെയാ ഷൂട്ട് ചെയ്യേണ്ടതെന്നോ. ബിക്കോസ് യു നോ ഇഫ് യു ഷൂട്ട് ദ ഹെഡ് ഓർ ദ ഫോർ പാർട്ട് ഓഫ് ദി അനിമൽ, ഗട്ട് ഒരിക്കലും വെടിവെക്കരുത്. ഗട്ട് സ്റ്റമക്ക് ഓപ്പൺ ആയിട്ട് എന്താ പറയാ ബാക്കി ബോഡി കണ്ടാമിനേറ്റ് ആവരുത്. ബിക്കോസ് ഈ മൃഗം കഴിക്കുന്ന ഭക്ഷണം അതിന്റെ സ്റ്റമക്കിലാണ്. പിന്നെ ഹണ്ടേഴ്സിന് പലതും അറിയാം ഏത് ഏരിയയിലാണ് ഹണ്ട് ചെയ്യേണ്ടത്, അവർക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ഇതൊക്കെ നമ്മൾ നേരത്തെ കൂട്ടി അറിഞ്ഞിരിക്കുന്ന വളരെ നന്നാണ്. ഓസ്ട്രേലിയയിലും ജാപ്പാനിലും ന്യൂസിലൻഡിലും ഇസ്രയേലിലും കൊറിയയിലും മാത്രം ഉപയോഗിക്കുന്ന ഒരു പോയിസൺ ഉണ്ട് ഡിജു 1080 എന്ന് പറഞ്ഞിട്ട്. സോഡിയം ഫ്ലൂറോ അസിറ്റേറ്റ് ആണ് അതിന്റെ ശരിക്കുള്ള പേര്. വേൾഡ് വാറിന്റെ സമയത്ത് ജർമ്മനി അത് പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാണ്. ഇറ്റ്സ് ബാൻഡ് അറൌണ്ട് ദ വേൾഡ്. അതിന്റെ പെല്ലറ്റ്സ് ഓസ്ട്രേലിയയിൽ പല സ്ഥലങ്ങളിലും, നമ്മുടെ ഈ ഫെറൽ അനിമൽസ് ഉണ്ടല്ലോ, ഫോക്സസും ഫെറൽ പിഗ്സും വൈൽഡ് ഗോട്ട്സും വോളബീസും ഒക്കെ കൊല്ലാൻ വേണ്ടി ഗവൺമെന്റ് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഈ നമ്മൾ കൊല്ലുന്ന മൃഗം ചിലപ്പോൾ അത് കഴിച്ചിരിക്കാം. ബിക്കോസ് ഇത് വെറും പെല്ലറ്റ്സ് ആണ്, ഹെലികോപ്റ്ററിൽ വഴിയൊക്കെ ഡ്രോപ്പ് ചെയ്യുന്നതാണിത്. അപ്പൊ കൊല്ലുന്ന എങ്ങനെയാണ്, എവിടെ വെച്ചാണ് ഈ നമ്മൾ ഈ കൊല്ലുന്നത്, ഈ 1080 പോയിസൺ സേഫ് സോണിലാണോ, അത് ക്ലീൻ ചെയ്യണം എങ്ങനെയാണ്, കൊന്നുടനെ ഗട്ട് എടുത്ത് മാറ്റുക, കൊന്നുടനെ ഓർഗൻസും വിസറൽ ഓർഗൻസ് എടുത്ത് മാറ്റുക, അതിൽ നിന്നാണ് പിന്നെയും ബോഡി സ്പ്രെഡ് ചെയ്യുന്നത്. അനിമലെ പെട്ടെന്ന് കൂൾ ചെയ്യുക, അനിമലിനെ ചില്ല് ചെയ്യുക, സ്വെല്ലിങ്സ് വല്ലതുണ്ടോ, ട്യൂമേഴ്സ് വല്ലതുണ്ടോ, അണ്ടർവെയ്റ്റ് ആണോ, ഇതൊക്കെ അറിഞ്ഞിരിക്കുക. അതിനൊക്കെ നമ്മളൊരു ഒരു അതൊക്കെ അറിയുന്നെങ്കിൽ നമുക്ക് നല്ലൊരു നോളജ് വേണം അതിന്റെ സറൗണ്ടിങ്ങിൽ. പണ്ട് കാലത്ത് സിവിലൈസേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ദേ വുഡ് കിൽ ആൻ അനിമൽ, ദേ വുഡ് ടേക്ക് ദ ഹാർട്ട് ഔട്ട് ഫസ്റ്റ്, എന്നിട്ട് സോ ബ്ലഡ് ഫ്ലോ ചെയ്യില്ല ബാക്കി ഏരിയാസിൽ, വിത്തിൻ യുനോ മരിക്കുന്നതിന് മുമ്പ് തന്നെ അത് പുറത്തെടുക്കും. എന്നിട്ട് ദേ വുഡ് താങ്ക് ദി അനിമൽസ്. മായൻ സിവിലൈസേഷൻസിലെ കഥകളിൽ അത് കേട്ടിട്ടുണ്ട്. സോ യു നീഡ് ടു നോ ദോസ് തിങ്സ്. നമ്മൾ വെടിവെക്കാൻ പോവുകയാണെങ്കിലോ അത് ഗെയിമിംഗ് ഒരു ഹോബിയാക്കി മാറ്റുകയാണ് അതിന്റെ മീറ്റ് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ ഇറ്റ് ഇസ് എ വെരി ഗുഡ് തിങ്. ഗെയിമിംഗ് മീറ്റ് ഇസ് പിന്നെ ബുച്ചറിന്റെ അടുത്ത് കൊണ്ടുപോകണം ബെസ്റ്റ്. ബുച്ചേഴ്സ് ഒരു ഗുഡ് പെർസെന്റ് ഓഫ് ഗെയിമിംഗ് മീറ്റ് നോട്ട് കൺസ്യൂമബിൾ, ഇറ്റ്സ് നോട്ട് സേഫ് ഫോർ ഹ്യൂമൻസ് ടു കൺസ്യൂം എന്നാണ് ഓസ്ട്രേലിയയിൽ എഴുതി തള്ളുന്നുണ്ട്. സോ ദാറ്റ് ഇസ് എ ദാറ്റ് ഇസ് വൺ ഓഫ് ദ റീസൺസ് ദാറ്റ് വി ഷുഡ് ബി വെരി കെയർഫുൾ. ഇത് ഹോബി ആണെങ്കിലും അത് കഴിക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം, ബിക്കോസ് ഇറ്റ് ക്യാൻ കോസ് എ ലോട്ട് ഓഫ് ഇഷ്യൂസ്.
ഓക്കെ, അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ ഒന്നുകൂടെ ഒന്ന് വ്യക്തമാകുന്നതിന് വേണ്ടി ഒന്ന് പറയാം. ഈ എവിടെയാണ് നമ്മൾ വേട്ടയാടാൻ പോകുന്നത് എന്ന കാര്യം, അതുപോലെ തന്നെ എങ്ങനെയാണ് വേട്ടയാടുന്നത്, എവിടെ വെടിവെച്ചാണ് പിടിക്കുന്നത്, മൃഗങ്ങളെ പിടിക്കുന്നത് എന്ന കാര്യം, പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ആ മൃഗങ്ങളെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു എന്ന കാര്യം, ഏത് ഭാഗം പുറത്തെടുക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ സൂക്ഷിക്കുന്നത്, എത്ര പെട്ടെന്ന് അതിനെ തണുപ്പിക്കുന്നു എന്ന കാര്യം തുടങ്ങി എല്ലാ കാര്യങ്ങളും നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വേട്ടയാടാൻ പോകുന്ന ആൾക്കാർ തന്നെ മൃഗങ്ങളെ മുറിക്കണമോ അതോ ഒരു ക്വാളിഫൈഡ് ബുച്ചറുടെ അടുത്ത് കൊണ്ടുപോകണമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം പ്രധാനപ്പെട്ടതാണ്. അതെല്ലാം നോക്കിയിട്ട് മാത്രമേ വേട്ടയാടി പിടിക്കുന്ന മൃഗത്തിന്റെ മാംസം കഴിക്കാൻ പാടുള്ളൂ എന്നാണ് ഡോക്ടർ സൂചിപ്പിക്കുന്നത് അല്ലേ?
വളരെ 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 കറക്റ്റാണ്. ഞാൻ താമസിക്കുന്ന സൈഡില് കണാവൻ സൈഡില് വൈൽഡ് ഗോഡ് സിസ്റ്റം പോലെയുണ്ട് ഡിജു. നല്ല നല്ല മീറ്റ് ആണ് അവര്, എന്താ പറയുക, ഹെൽത്തി ആയിട്ട് ഓടി നടക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിലായോണ്ട്. ബട്ട് വി ഓതറൈസ്ഡ്, ഒരു ഓതറൈസ്ഡ് ബുച്ചേഴ്സ് ഉണ്ട്. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അതിനെ നോക്കി ഹണ്ട് ചെയ്ത് നമുക്ക് അതിന്റെ മീറ്റ് ക്ലീൻ ആക്കി, പ്രോസസ്ഡ് മീറ്റ് ആക്കി ഒരു ബുച്ചറിന്റെ അറ്റ്മോസ്ഫിയറിൽ തരും. അപ്പോൾ നമുക്കറിയാം ഇത് കഴിച്ചാൽ അപകടമൊന്നും ഇല്ല. അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ച് വളരെ സേഫ് എന്നാണ് എന്റെ അഭിപ്രായം.
തീർച്ചയായും. എന്തായാലും ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമുക്ക് ക്രിസ്മസ് സീസൺ വരികയാണ്, ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ ആഘോഷവേളയാണ്, അതുകൊണ്ട് തന്നെ സമ്മറുമാണ്, ഇവിടുത്തെ വേനൽക്കാലം കൂടിയാണല്ലോ, ഭക്ഷണം പുറത്തിരിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട്. എന്താണ് ആളുകൾക്ക് ചെയ്യാവുന്നത് ഈ ക്രിസ്മസ് വേളയിൽ, ക്രിസ്മസ് സമയത്ത്, ആഘോഷ സമയത്ത് ഭക്ഷണം സുരക്ഷിതമായി കഴിക്കാൻ?
ഏറ്റവും കൂടുതൽ ഇൻക്രീസ് ഇൻ ഗാസ്ട്രോഎൻറൈറ്റിസ് സംഭവിക്കുന്നത് ഈ സമ്മർ അങ്ങോട്ട് തുടങ്ങുന്ന സമയത്താണ്. ബിക്കോസ് ബാക്ടീരിയൽ ഗ്രോത്ത് ഇൻ ഫുഡിൽ വളരെ ആക്റ്റീവായിട്ട് നടക്കുന്നു, എസ്പെഷ്യലി പുറത്ത് വെച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ. ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം കുറെ കുക്കിയും, അല്ലെങ്കിൽ ഹോളിഡേ സീസൺ ആകുമ്പോൾ കുറെ കുക്കിയും കുറെ സ്റ്റോറേജ് ഫ്രിഡ്ജൊക്കെ ചിലപ്പോൾ കുറെ ഫുള്ളായിരിക്കും. സോ ഒപ്റ്റിമൽ ടെമ്പറേച്ചേഴ്സിൽ വെക്കുക, ഫുഡ് ഹാൻഡിൽ ചെയ്യുമ്പോൾ തന്നെ അത് ക്ലീൻ ആയിരിക്കണം. കുക്ക് ചെയ്യുന്ന ഫുഡ് മേക്ക് ഷുവർ ഇറ്റ്സ് കുക്ക്ഡ് ആൻഡ് റീഹീറ്റഡ് അറ്റ് യുനോ അറ്റ് 75 degrees Celsius. ആൻഡ് ഗാസ്ട്രോഎൻറൈറ്റിസ് ആണ് വളരെ കോമൺ ഈ സമയത്ത്, ബിക്കോസ് mainly ഈ ഫുഡിന്റെ ഈ ഡബിൾ ഹാൻഡ്ലിംഗ് ഓർ 2-3 times taking it in and out and cooking again. അതുകൊണ്ട് വളരെ അവെയറായിരിക്കേണ്ട ഒരു ഒരു സമയം തന്നെയാണ് ഡ്യൂറിങ് ദിസ് ഫെസ്റ്റീവ് സീസൺ എന്ന് പറയും. ആൻഡ് നമ്മൾ കുറെ സീ ഫുഡ് കഴിക്കുന്ന ഒരു സമയം കൂടിയാണ് സീ ഫുഡ്. എനിക്ക് ഞാനൊരിക്കൽ വളരെ January 1st ഞാൻ അഡ്മിറ്റഡ് വരെ ആയിട്ടുണ്ട് ഈറ്റിംഗ് കോൾ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഐ ഹാഡ് ദാറ്റ് വൺസ് ആൻഡ് ഐ വാസ് അഡ്മിറ്റഡ് ട്രിപ്പ് ഐ വി ലൈൻ വരെ ഇട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ട്. സോ എന്താ പറയുക, ഇറ്റ് ഇസ് വെരി ടൈംലി ടു മേക്ക് ഷുവർ ദാറ്റ് ദ ഫുഡ് ഇസ് കുക്ക്ഡ് പ്രോപ്പർലി ആൻഡ് എന്താ പറയുക, യു കൺസ്യൂം ഇറ്റ് ഇൻ എ വെരി ഹൈജീനിക് മാനർ ഡ്യൂറിംഗ് ദിസ് ടൈം ആൻഡ് സ്റ്റോർ ഇറ്റ് ഓൾസോ എന്നാണ് എനിക്ക് പറയാനുള്ളത്.
തീർച്ചയായും നന്ദി ഡോക്ടർ ഹരികുമാർ. ഇത്രയും കാര്യങ്ങൾ ഭക്ഷ്യവിഷയബാധയെക്കുറിച്ചും അതുപോലെ തന്നെ വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങളുടെ മാംസം എങ്ങനെ കഴിക്കാം എന്നതിനെ കുറിച്ചും വിശദീകരിച്ചതിനെ.
താങ്ക് യു ഡിജു, താങ്ക് യു എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നത്. ഇതിനെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ കൾച്ചറിൽ ബ്രഹ്മാർപ്പണം ബ്രഹ്മ ഈ ബ്രഹ്മാർപ്പണം ബംഗനാപൂജ അർപ്പിച്ചു കഴിഞ്ഞിട്ടാണ് കഴിക്കുന്ന ഒരു സാധനമാണ്. ഇന്നതൊരു വളരെ കൺസ്യൂമബിൾ സാധനമായി മാറിയേക്കാണ്. എനർജിക്ക് വേണ്ടി മാത്രമല്ല, ഫുഡ് ഇസ് എ പാർട്ട് ഓഫ് എവറി സോഷ്യൽ ഇവന്റ്. സോ താങ്ക് യു ഫോർ ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് അബൌട്ട് ദിസ്. വളരെ നന്ദി.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.